2021 February 19 വെള്ളിയാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് നിലപാട് പങ്ക്തിയിൽ MH വിഷ്ണു എഴുതുന്നു. മെട്രോമാന്റെ രണ്ടാം ഇന്നിംഗ്സ്. 9 പതിറ്റാണ്ടോളമായ സാർത്ഥകമായ ജീവിതത്തിന്റെ രണ്ടാം ഇന്നിംഗ്സിന് തുടക്കമിടുകയാണ് മെട്രോമാൻ ഈ ശ്രീധരൻ. രാജ്യം അഭിമാനത്തോടെയും വിശ്വാസത്തോടെയും നെഞ്ചിലേറ്റിയ ആ പേര് ഇനി രാഷ്ട്രീയത്തിലും അലയടിക്കും. BJPയിലൂടെയാണ് മെട്രോമാന്റെ രാഷ്ട്രീയ പ്രവേശം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചേക്കും. രാജ്യത്തെ പൊതുഗതാഗതത്തിന്റെ മുഖഛായ മാറ്റിയ ശ്രീധരൻ വെറും ഒരെഞ്ചിനീയർ മാത്രമല്ല, വൈദഗ്ധ്യം കൊണ്ട് ഇന്ത്യ മുഴുവൻ ആദരിക്കുന്ന പേരാണ് അദ്ദേഹത്തിന്റേത്. ആ പേരിൽ രാജ്യത്തിന് അത്രത്തോളം വിശ്വാസമുണ്ട്, പാമ്പൻ പാലത്തോളം ഉറച്ച വിശ്വാസം. സുഗമവും സുരക്ഷിതവും കൃത്യനിഷ്ഠയുമുള്ള മെട്രോ യാത്രാ സംസ്കാരം രാജ്യത്തിന് സമ്മാനിച്ച ഈ ശ്രീധരന്റെ ജീവിതം പുതുതലമുറയ്ക്ക് പാഠപുസ്തകമാണ്. മെട്രോയിലേറി കൊച്ചി അഭിമാനക്കുതിപ്പ് നടത്തുമ്പോൾ അതിന്റെ ചരിത്രത്തിനൊപ്പം എഴുതി ചേർക്കേണ്ട പേരാണ് ഈ ശ്രീധരൻ. കടലെടുത്ത പാമ്പൻ പാലം 46 ദിവസം കൊണ്ട് പുനർനിർമ്മിച്ച, പശ്ചിമഘട്ട മലനിരകൾ നെടുകെ പിളർന്നും തുരങ്കങ്ങളുണ്ടാക്കിയും മലയാളികൾക്ക് മുംബൈയിലെത്താൻ 760 കിലോമീറ്റർ കൊങ്കൺ പാത പണിത അതേ ഇച്ഛാശക്തിയോടെ ശ്രീധരൻ ഒഴുക്കിയ വിയർപ്പിന്റെ വിലയാണ് കൊച്ചി മെട്രോ എന്ന അത്ഭുതം. സ്ഥലമെടുപ്പ് മുതൽ വിദേശബന്ധം വരെ എതിർപ്പുകളുടെ പ്രളയം കടന്നാണ് കൊച്ചി മെട്രോയെ ശ്രീധരൻ ട്രാക്കിലിറക്കിയത്. നിശ്ചയദാർഢ്യവും കൃത്യനിഷ്ഠയും കഠിന പ്രയത്നവും കണിശതയും ജീവിതത്തിന്റെ ഭാഗമാക്കിയ ഈ 88-കാരന് മുന്നിൽ അസാധ്യമെന്ന വാക്ക് അപ്രസക്തമാണ്. രാമേശ്വരവും തമിഴ്നാടും കൂട്ടിമുട്ടിക്കുന്ന പാമ്പൻ പാലം 1964 കടലെടുത്തപ്പോൾ 31-കാരനായ യുവ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെയാണ് പുനർനിർമ്മാണം ഏൽപ്പിച്ചത്. റെയിൽവേയുടെ തീരുമാനത്തിൽ നെറ്റിചുളിച്ചവർ ഏറെയായിരുന്നു. പുതിയ പാലം പണിയാൻ സർക്കാരിനോട് ഒരു വർഷം സാവകാശം നേടിയ റെയിൽവേ ശ്രീധരന് 6 മാസമാണ് അനുവദിച്ചത്. പാലം പണി തീരാൻ ഒരാഴ്ച കൂടി വേണമെന്ന് റെയിൽവേ മന്ത്രി SK പാട്ടീൽ പാർലമെന്റിനെ അറിയിച്ച രാത്രിയിൽ പാമ്പൻ പാലത്തിന്റെ അവസാന ഗർഡറും സ്ഥാപിച്ച് രാമേശ്വരത്തേക്കുള്ള ട്രെയിനിന് ശ്രീധരൻ പച്ചക്കൊടി വീശിക്കഴിഞ്ഞിരുന്നു. 46 ദിവസം കൊണ്ട് പാമ്പൻ പാലം പുതുക്കിപ്പണിത് ശ്രീധരൻ ലോകത്തെ അത്ഭുതപ്പെടുത്തി. ഏറ്റെടുക്കുന്ന പദ്ധതികൾ നിശ്ചയ തീയതിക്ക് മുൻപേ പൂർത്തിയാക്കുന്നത് പിന്നീട് ശ്രീധരന്റെ ശീലമായി മാറി. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനുമിടയിലൂടെ മലയും പുഴയും കുന്നും കടന്ന് ശ്രീധരൻ ഒരുക്കിയ 760 കിലോമീറ്റർ കൊങ്കൺ റെയിൽപാത ബ്രിട്ടീഷുകാർ പോലും അസാധ്യമെന്ന് എഴുതിത്തള്ളിയതായിരുന്നു. 3 സംസ്ഥാനങ്ങളിലെ 500,000 ഭൂവുടമകളിൽ നിന്ന് ഒരു വർഷത്തിനുള്ളിൽ നേരിട്ട് ഭൂമിയേറ്റെടുത്ത ശ്രീധരന്റെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യവും നിശ്ചയദാർഢ്യവുമാണ് രാജ്യം പിന്നീട് കണ്ടത്. പശ്ചിമഘട്ട മലകൾ പിളർന്നും തുരന്നും കൂറ്റൻ പാലങ്ങളുണ്ടാക്കിയും കൊങ്കൺ പാതയ്ക്ക് ശ്രീധരൻ വഴിയൊരുക്കി. 92 ടണലുകൾ, 179 വൻപാലങ്ങൾ, 1819 ചെറുപാലങ്ങൾ എന്നിവയൊരുക്കി. പ്രകൃതിയുടെ പ്രതിബന്ധങ്ങൾ മറികടക്കാൻ ശ്രീധരന് വേണ്ടിവന്നത് 7 വർഷവും 3 മാസവും. 82.5 കിലോമീറ്ററിലേറെയുള്ള മൊത്തം തുരങ്കങ്ങളും കപ്പലുകൾക്ക് കടന്നുപോകാവുന്ന തരത്തിലെ പാലങ്ങളും മണ്ണിടിച്ചിൽ മറികടക്കാൻ കോൺക്രീറ്റ് പമ്പ് ചെയ്തുണ്ടാക്കിയ കൃത്രിമ പാറയുമെല്ലാം ശ്രീധരൻ ഒരുക്കിയ അത്ഭുതങ്ങളാണ്. അതും പറഞ്ഞതിലും 3 വർഷം മുൻപ്. ഡൽഹിയിൽ നിന്ന് ഹരിയാനയിലേക്കുള്ള 2.5 മണിക്കൂർ ബസ് യാത്രയെ മെട്രോയിലെ ശീതീകരിച്ച 3/4 മണിക്കൂർ യാത്രയാക്കി ചുരുക്കിയത് ശ്രീധരനായിരുന്നു. ശീതീകരിച്ച ട്രെയിനുകളിലെ വളഞ്ഞുപൊളഞ്ഞുള്ള ആകാശയാത്ര രാജ്യതലസ്ഥാനത്തിന്റെ മുഖം മാറ്റി. കൃത്യതയുള്ള സർവീസുകൾ ഡൽഹിയുടെ ജീവിത താളമായി മാറി. മെട്രോമാൻ എന്ന് പേരെടുത്ത ശ്രീധരന് 2001 പത്മശ്രീയും 2008 പത്മവിഭൂഷണും നൽകി രാജ്യം ആദരിച്ചു. രാജ്യമാകെ മെട്രോ നിർമ്മിച്ച ശ്രീധരൻ കൊച്ചി മെട്രോ നിർമ്മിച്ച് പിറന്ന നാട്ടിലും ചരിത്രമെഴുതി. കൊച്ചി മെട്രോയുടെ നിർമ്മാണ ചുമതല DMRCയെ ഏൽപ്പിക്കാതിരിക്കാൻ നീക്കമുണ്ടായിരുന്നു. ആ സമയത്ത് ശ്രീധരനും DMRCയ്ക്കുമായി ശക്തമായ സമ്മർദ്ദമാണ് പൊതുസമൂഹത്തിൽ നിന്നുണ്ടായത്. ഒടുവിൽ മെട്രോയുടെ നിർമ്മാണ ചുമതലയുമായി 2012 അദ്ദേഹം കൊച്ചിയിലെത്തി. 2017 June 17 കൊച്ചി മെട്രോയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പച്ചക്കൊടി കാട്ടുമ്പോൾ ശ്രീധരന്റെ പേര് കേരളത്തിന്റെ ഗതാഗത ചരിത്രത്തിൽ എഴുതി ചേർക്കപ്പെട്ടിരുന്നു. പാലാരിവട്ടം പാലം അപകടത്തിലാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അത് പുനർനിർമ്മിക്കുന്ന ചുമതല ശ്രീധരൻ ഏറ്റെടുത്തു. തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ, വയനാട് ചുരം ബദൽപാത എന്നിവയിലെല്ലാം ശ്രീധരന്റെ കരസ്പർശമുണ്ടായി. മാലിന്യങ്ങൾ നീക്കി ഭാരതപ്പുഴ പുനരുജ്ജീവിപ്പിക്കാനുള്ള പദ്ധതിയുടെ നായകനായും അദ്ദേഹമെത്തി. മൂല്യബോധമുള്ള വിദ്യാർത്ഥി സമൂഹത്തിനായി ഫൌണ്ടേഷൻ ഫോർ റീസ്റ്റോറേഷൻ ഓഫ് നാഷണൽ വാല്യൂസ് പദ്ധതിയിലും ശ്രീധരനുണ്ട്. ആർസിയിൽ നിന്ന് വിരമിച്ചെങ്കിലും വെറുതെയിരിക്കാൻ ശ്രീധരനെ കിട്ടില്ല. കേരളത്തിലെ ഗതാഗത പദ്ധതികൾക്ക് പുറമെ കാശ്മീരിനെ സുന്ദരിയാക്കാനും അദ്ദേഹം മുന്നിട്ടിറങ്ങി. കാശ്മീരിലെ ദാൽ തടാകത്തിന്റെ പുനരുദ്ധാരണത്തിൽ അദ്ദേഹം സജീവമായി ഇടപെടുന്നുണ്ട്. 50 വർഷം മുൻപ് 60 ചതുരശ്ര കിലോമീറ്റർ ഉണ്ടായിരുന്ന ദാൽ തടാകം ഇപ്പോൾ 25 ചതുരശ്ര കിലോമീറ്ററായി കുറഞ്ഞു. തടാകത്തിന്റെ പുനരുദ്ധാരണ ജോലികൾ പൂർത്തിയാക്കാൻ 3 വർഷമെങ്കിലും എടുക്കും. തടാകത്തിലെ കളകൾ മാറ്റുന്നതിനായി കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ സഹായത്തോടെ ഒരു യന്ത്രം രൂപകൽപ്പന ചെയ്തു. ഇത് കൊടുങ്ങല്ലൂരിലാണ് നിർമ്മിച്ചത്. കോവിഡിന്റെ സമയത്താണ് ഇത് കൊടുങ്ങല്ലൂരിൽ നിന്നും റോഡ് മാർഗം കാശ്മീരിലെത്തിയത്. അവിടെ കളമാറ്റുന്ന ജോലികൾ തുടങ്ങി. ശ്രീനഗറിലെ 70% അഴുക്കുചാലുകളും ദാൽ തടാകത്തിലേക്കാണ് തുറക്കുന്നത്. അത് തടഞ്ഞ് തടാകം കയ്യേറിയ 9,000 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കണം. അങ്ങനെ ചരിത്രമാകേണ്ട ദൌത്യങ്ങൾ നിരവധിയുണ്ട് ഈ പൊന്നാനിക്കാരന്. അറിയാം സമയത്തിന്റെ വില. പട്ടാമ്പി കറുകപ്പുത്തൂരിൽ അമ്മാളു അമ്മയുടെയും നീലകണ്ഠൻ മൂസിന്റെയും മകനായി 1932 ജനിച്ച എളാട്ടുവളപ്പിൽ ശ്രീധരൻ ശുദ്ധ വെജിറ്റേറിയനാണ്. പുലർച്ചെ 4:30 അരമണിക്കൂർ ഭാഗവത പാരായണം, പ്രാണായാമം, യോഗ, ധ്യാനം, 1 മണിക്കൂർ പ്രഭാത സവാരി. സ്വാമി ഭൂമാനന്ദ തീർത്ഥയാണ് ആത്മീയ ഗുരു. 8:30 ഓഫീസിലെത്തുമായിരുന്നു. ഫയലുകളെല്ലാം ഏകാഗ്രതയോടെ പഠിക്കും. മൊബൈൽ ഫോൺ ഉപയോഗം നന്നേ കുറവ്. രാത്രി 9:30 ഉറക്കം. ഭഗവത്ഗീതയാണ് മാർഗദർശി. ഭാര്യ രാധ. ഇംഗ്ലണ്ടിൽ ഡോക്ടറായ അച്യുത് മേനോൻ, ബംഗളൂരുവിൽ ABBയിൽ ചീഫ് എഞ്ചിനീയറായ കൃഷ്ണദാസ് എന്നിവർ മക്കൾ. പാലക്കാട് ബേസൽ സ്കൂൾ പഠനകാലത്ത് ഫുട്ബോൾ, അത്ലറ്റിക് താരം. പാലക്കാട് വിക്ടോറിയയിലെ പഠനകാലത്ത് സൌത്ത് മലബാർ കായികമേളയിൽ ഹഡിൽസ് മത്സരത്തിൽ 1-ാമൻ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന TN ശേഷൻ സ്കൂളിലും കോളേജിലും സഹപാഠി. കാക്കിനട എഞ്ചിനീയറിംഗ് കോളേജിലെ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ. കോഴിക്കോട് പോളിടെക്നിക് അധ്യാപകനായ ശേഷമാണ് 1984 ഡിസംബറിൽ റെയിൽവേയിൽ ചേർന്നത്. കൊച്ചിൻ കപ്പൽശാലയുടെ ചെയർമാനായിരുന്നപ്പോഴാണ് 1 വർഷം കൊണ്ട് റാണി പത്മിനി കപ്പൽ നീറ്റിലിറക്കിയത്. 48 തുരങ്കങ്ങളുള്ള കർണാടകത്തിലെ ഹാസൻ മംഗലാപുരം പാതയും പറഞ്ഞ സമയത്തിനകം പൂർത്തിയാക്കി. ജയ്പൂർ, ലക്നൌ, വിശാഖപട്ടണം, കാക്കിനട മെട്രോകളുടെ മേൽനോട്ടം ശ്രീധരനായിരുന്നു. മെട്രോ പദ്ധതികളുടെ നിലവാരം നിശ്ചയിക്കാനുള്ള കേന്ദ്ര സർക്കാർ സമിതിയുടെ അധ്യക്ഷൻ ഇ ശ്രീധരനാണ്. പാലാരിവട്ടത്തെ നാണക്കേട് നീക്കി. സംസ്ഥാന സർക്കാരിന് 1 രൂപ പോലും ചെലവില്ലാതെയാണ് പാലാരിവട്ടം മേൽപ്പാലം ശ്രീധരൻ പുതുക്കിപ്പണിയുന്നത്. കൊച്ചിയിൽ നേരത്തെ ശ്രീധരന്റെ നേതൃത്വത്തിൽ ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ നിർമ്മിച്ച 4 പാലങ്ങൾ എസ്റ്റിമേറ്റ് തുകയേക്കാൾ കുറഞ്ഞ തുകയ്ക്ക് പൂർത്തിയാക്കുന്നതിലൂടെ മിച്ചം വന്ന 17.4 കോടി രൂപ വിനിയോഗിച്ചാണ് പണി പൂർത്തിയാക്കുക. അഴിമതിക്കഥകളും കമ്മീഷൻ ഇടപാടുകളും സർക്കാർ പദ്ധതികളിലെ ധൂർത്തും മാത്രം പരിചയിച്ച കേരളത്തിന് കേട്ടുകേൾവി പോലും ഇല്ലാത്തതാണ് മെട്രോമാന്റെ ഈ വാഗ്ദാനം. മിച്ചം വന്ന തുക DMRCയുടെ അക്കൌണ്ടിൽ നിന്ന് സർക്കാരിന് തിരികെ നൽകാനിരിക്കുമ്പോഴാണ് പുതിയ നിയോഗമെത്തിയത്. മുൻപ് നടത്തിയ നിർമ്മാണങ്ങൾക്ക് വിനിയോഗിച്ചതിനു ശേഷം ബാക്കി നിൽക്കുന്ന തുക ഉപയോഗിച്ച് DMRCയുടെ നേതൃത്വത്തിൽ നിർമ്മാണ ജോലി ഏറ്റെടുക്കുമെന്ന് ശ്രീധരൻ പ്രഖ്യാപിച്ചു. കേരളത്തിൽ വികസനത്തിന് ദിശാബോധമില്ല. പ്രളയത്തിനുശേഷം നവകേരളം സൃഷ്ടിക്കുന്നത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന് വ്യക്തമായ ആശയമില്ലെന്നും ശ്രദ്ധ മുഴുവൻ രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് മാറിയെന്നുമാണ് ശ്രീധരന്റെ വിമർശനം. പ്രളയശേഷം നവകേരളം സൃഷ്ടിക്കുമെന്ന മുദ്രാവാക്യം ഉയർത്തിയെങ്കിലും ദുരിതബാധിതരെ പൂർവ്വസ്ഥിതിയിലെത്തിക്കാൻ മാത്രമാണ് ശ്രമിച്ചത്. ജനങ്ങളുടെ ദുരിതം മാറിയിട്ടില്ല. പ്രളയക്കെടുതി മനുഷ്യനിർമ്മിതമെന്ന് പരിസ്ഥിതി പ്രവർത്തകരും എഞ്ചിനീയർമാരും ഉന്നയിച്ച സാഹചര്യത്തിൽ വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും കാരണമെന്തെന്ന് കണ്ടെത്താൻ അടിയന്തര നടപടി വേണമായിരുന്നു. പ്രകൃതിക്കും സുസ്ഥിരതയ്ക്കും മുൻഗണന നൽകുന്ന നവകേരള നിർമ്മാണ പദ്ധതിയാണ് ആവിഷ്കരിക്കേണ്ടിയിരുന്നത്. ദുരന്തങ്ങളെ അവസരമാക്കിയ നിരവധി ഉദാഹരണങ്ങൾ ലോകത്തിലുണ്ട്. എന്താണ് വേണ്ടതെന്ന് കേരളം ഇപ്പോഴും നിശ്ചയിച്ചിട്ടില്ല. അടിസ്ഥാന സൌകര്യങ്ങളുടെ നവീകരണം മാത്രമല്ല വേണ്ടത്, ജനങ്ങളുടെ ചിന്തയുടെയും മനോഭാവത്തിന്റെയും ഗുണപരമായ മാറ്റവും സർക്കാരിലെ പുതിയ തൊഴിൽ സംസ്കാരവുമാണ് വേണ്ടത്. അതിന് ധാർമ്മിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ദൃഢനിശ്ചയവും സമർപ്പണവുമാണ് വേണ്ടത്. പൊതുസ്ഥലങ്ങളുടെ ശുചിത്വം, വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ നവീകരണവും പരിഷ്കാരവും, പാവപ്പെട്ടവർക്ക് പൂർണ്ണ ചികിത്സാ സൌകര്യം, മികച്ച റോഡുകളും നിയമം നടപ്പാക്കലും വഴി അപകടങ്ങൾ കുറയ്ക്കൽ, കൂടുതൽ തൊഴിലവസരങ്ങൾ, വ്യാവസായിക രംഗത്ത് നിക്ഷേപങ്ങൾ ആകർഷിക്കുക, കൃഷി എന്നിവയിലാണ് കേരളം ശ്രദ്ധിക്കേണ്ടത്, മെട്രോമാൻ പറയുന്നു.